മകനെ, എന്റെ വാക്ക് കേൾക്കുകയും എന്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിന്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നീ അതിനെ വെള്ളി എന്ന പോലെ തേടുകയും നിഗൂഢ നിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെ കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. അവിടുന്ന് സത്യസന്ധർക്കായി അന്യൂനമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു. ധർമ്മിഷ്ഠർക്ക് അവിടുന്ന് പരിചയമായി വർത്തിക്കുന്നു. അവിടുന്ന് നീതിയുടെ മാർഗങ്ങൾ സംരക്ഷിക്കുന്നു, തന്റെ വിശുദ്ധരുടെ വഴി കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ നീ നീതിയും ന്യായവും ധർമ്മവും എല്ലാ നല്ല വഴികളും ഗ്രഹിക്കും. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. വിവേചന ശക്തി നിന്നെ കാത്തുകൊള്ളുകയും അറിവിൽ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ദുർമാർഗത്തിൽ നിന്നും ദുർഭാഷികളിൽ നിന്നും അത് നിന്നെ മോചിപ്പിക്കും. അവരാകട്ടെ ഇരുളിന്റെ വഴികളിൽ ചരിക്കാൻ സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു. അവർ തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും അതിന്റെ വൈകൃതത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അവരുടെ വഴികൾ കുടിലമാണ്, അവർ നേർവഴി വിട്ടു നടക്കുന്നു. നീ ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന്, സ്വൈരിണിയുടെ ചാടുവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുക. അവൾ തന്റെ യൗവനത്തിലെ സഹചരനെ പരിത്യജിക്കുകയും തന്റെ ദൈവത്തിന്റെ ഉടമ്പടി വിസ്മരിക്കുകയും ചെയ്യുന്നു. അവളുടെ ഭവനം മരണത്തിൽ താഴുന്നു. അവളുടെ പാത നെടലുകളുടെ ലോകത്തിലേക്ക് നയിക്കുന്നു. അവളുടെ അടുത്തേക്ക് പോകുന്നവൻ മടങ്ങി വരുന്നില്ല, ജീവന്റെ വഴികൾ വീണ്ടെടുക്കുന്നുമില്ല. അതിനാൽ നീ സജ്ജനങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക, നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യസന്ധർ ദേശത്ത് വസിക്കുകയും ധർമ്മിഷ്ഠർ അവിടെ നിലനിൽക്കുകയും ചെയ്യും. ദുഷ്ടരാകട്ടെ ദേശത്ത് നിന്ന് വിച്ഛേദിക്കപ്പെടും, വഞ്ചകർ പിഴുതെറിയപ്പെടും. മകനെ, എന്റെ ഉപദേശം വിസ്മരിക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമർത്ഥമായ ഐശ്വര്യവും നൽകും, കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സത്കീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ വഴികളിലും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും വരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തെയും കാൾ ശ്രേഷ്ഠമാണ്. അവൾ രക്തങ്ങളെക്കാൾ അമൂല്യയാണ്. നിങ്ങൾ കാംക്ഷിക്കുന്നതൊന്നും അവൾക്ക് തുല്യമല്ല. അവളുടെ വലതുകൈയിൽ ദീർഘായുസ്സും ഇടതുകൈയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു. അവളുടെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണവുമാണ്. അവളെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ്. അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടുന്നു. കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു, വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു. അവിടുത്തെ വിജ്ഞാനത്താൽ സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, മേഘങ്ങൾ മഞ്ഞുപൊഴിക്കുന്നു. മകനെ, അന്യൂനമായ ജ്ഞാനവും വിവേചനാശക്തിയും പുലർത്തുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ആത്മാവിന് ജീവനും കണ്ഠത്തിന് ആഭരണവുമായിരിക്കും. അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും, നിന്റെ കാലിടറുകയില്ല. നീ നിർഭയനായിരിക്കും, നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും. കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കണ്ടോ നീ ഭയപ്പെടരുത്. കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും, നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരിക, നാളെ തരാം എന്ന് പറയരുത്. നിന്നെ വിശ്വസിച്ച് വാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത്. നിനക്ക് ഉപദ്രവം ചെയ്യാത്തവനുമായി കലഹിക്കരുത്. അക്രമിയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവന്റെ മാർഗം അവലംബിക്കുകയോ അരുത്. ദുർമാർഗികളെ കർത്താവ് വെറുക്കുന്നു, സത്യസുന്ദരോട് അവിടുന്ന് സൗഹൃദം പുലർത്തുന്നു. ദുഷ്ടരുടെ ഭവനത്തിന്മേൽ ശാപം പതിക്കുന്നു, എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. നിന്ദിക്കുന്നവരെ അവിടുന്ന് നിന്ദിക്കുന്നു, വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു. ജ്ഞാനികൾ ബഹുമതി ആർജിക്കും, ഫോഷർക്ക് അവമതി ലഭിക്കും. മക്കളെ, പിതാവിന്റെ പ്രബോധനം കേൾക്കുവീൻ, അതിൽ ശ്രദ്ധിച്ച് അറിവ് നേടുവീൻ. ഞാൻ നിങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകുന്നു, എന്റെ പാഠങ്ങൾ തള്ളിക്കളയരുത്. ഞാൻ അമ്മയ്ക്ക് ഏക സന്താനമായി ഇളം പ്രായത്തിൽ പിതാവിനോടൊപ്പം കഴിയവേ അവൻ എന്നെ ഇപ്രകാരം പഠിപ്പിച്ചു. നിന്റെ ഹൃദയം എന്റെ വാക്കുകൾ മുറുകെ പിടിക്കട്ടെ, എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും. വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക, എന്റെ വാക്കുകൾ വിസ്മരിക്കരുത്, അവയിൽ നിന്ന് വ്യതിചലിക്കേമരുത്. ജ്ഞാനം ഉപേക്ഷിക്കരുത്, അവൾ നിന്നെ കാത്തുകൊള്ളും. അവളെ സ്നേഹിക്കുക, അവൾ നിന്നെ സംരക്ഷിക്കും. ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം, എന്ത് ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. അവളെ അമൂല്യമായി കരുതുക, അവൾ നിനക്ക് ഉയർച്ച നൽകും. അവളെ പുണരുക, അവൾ നിന്നെ ആദരിക്കും. അവൾ നിന്റെ ശിരസിൽ മനോഹരമായ പൂമാല അണിയിക്കും, നിനക്ക് മഹത്വത്തിന്റെ കിരീടം നൽകും. മകനെ, എന്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ ജ്ഞാനത്തിന്റെ വഴി നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു. നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എന്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്. അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയുമരുത്. അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്, അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല, ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിന്റെ വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദുഷ്ടരുടെ മാർഗം സാന്ദ്രതം തമസു പോലെയാണ്, എവിടെ തട്ടി വീഴുമെന്ന് അവർക്കറിഞ്ഞുകൂടാ. മകനെ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എന്റെ മൊഴികൾക്ക് ചെവി തരിക. അവൻ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ, അവൻ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവനെ അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ്. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക, കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക. നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ, നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക, അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും. വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്, തിന്മയിൽ കാലൂന്നുകയും അരുത്. മകനെ, എന്റെ ജ്ഞാനത്തിൽ ശ്രദ്ധ പതിക്കുകയും എന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നീ വിവേചനാശക്തി കാത്തു സൂക്ഷിക്കുകയും നിന്റെ അതരം അറിവ് സംരക്ഷിക്കുകയും ചെയ്യും. ദുശ്ചരിതയായ സ്ത്രീയുടെ അതരം തേൻ പൊഴിക്കുന്നു, അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ്. എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കയ്പുള്ളവളും ഇരുതലവാൾ പോലെ മൂർച്ചയുള്ളവളുമായി തീരും. അവരുടെ പാദങ്ങൾ മരണത്തിലേക്ക് ഇറങ്ങുന്നു, അവരുടെ കാലടികൾ പാതാളത്തിലേക്കുള്ള മാർഗത്തിലാണ്. അവൾ ജീവന്റെ വഴി ശ്രദ്ധിക്കാതെ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു തിരിയുന്നു. അവൾ അതറിയുന്നുമില്ല. ആകയാൽ മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവീൻ. എന്റെ വചനങ്ങൾ നിന്നെ വേദിച്ചെല്ലിക്കരുത്. അവളിൽ നിന്ന് അകന്നു മാറുവീൻ. അവളുടെ വാതിൽക്കൾ ചെല്ലരുത്. ചെന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്റെ സൽകീർത്തി നഷ്ടപ്പെടുകയും നിന്റെ ആയുസ് നിർദ്ദയർ അപഹരിക്കുകയും ചെയ്യും. അന്യർ നിന്റെ സമ്പത്ത് മതിയാവോളം അപഹരിക്കുകയും നിന്റെ അധ്വാനത്തിന്റെ ഫലം അവരുടെ വീട്ടിലെത്തുകയും ചെയ്യും. അങ്ങനെ ജീവിതാന്ത്യത്തിൽ ശരീരം ക്ഷയിച്ച് എല്ലും തോലുമായി നീ ഞരങ്ങിക്കൊണ്ടു പറയും, ഞാൻ എത്രമാത്രം ശിക്ഷണം വെറുത്തു, എന്റെ ഹൃദയം എത്രമാത്രം ശാസനത്തെ പുച്ഛിച്ചു. ഞാൻ എന്റെ ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുകയോ ഉപദേഷ്ടാക്കൾക്ക് ചെവി കൊടുക്കുകയോ ചെയ്തില്ല. സമൂഹത്തിന് മുൻപിൽ ഞാൻ തീർത്തും നശിച്ചവനെ പോലെയായി. നിന്റെ കിണറ്റിൽ നിന്ന് നിന്റെ ഉറവയിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കാവൂ. നിന്റെ ഉറവകളെ മറുനാട്ടിലും നീരൊഴുക്കുകളെ തെരുവുകളിലും ഒഴുക്കിക്കളയുകയോ അവ നിന്റെ അടുത്തുള്ള അന്യർക്ക് വേണ്ടിയാവാതെ നിനക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ. നിന്റെ ഉറവ നിന്റെ യൗവനത്തിലെ ഭാര്യ അനുഗ്രഹീതയായിരിക്കട്ടെ. അവളിൽ ആനന്ദം കൊള്ളുക. അവൾ ചന്തമുള്ള ഒരു മാൻപേട, സുന്ദരിയായ മാൻപേട തന്നെ. അവളുടെ സ്നേഹം നിന്നെ സദാ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. അവളുടെ പ്രേമം നിന്നെ എപ്പോഴും ലഹരി പിടിപ്പിക്കട്ടെ. മകനെ, നീ ദുച്ചരിതയായ സ്ത്രീക്ക് വഴിപ്പെടുകയും സ്വൈരിണിയുടെ വശസ്സിനെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നതിനെ മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു. അവിടുന്ന് അവന്റെ പാതകളെ ശോധന ചെയ്യുന്നു. ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു. സ്വന്തം പാപത്തിന്റെ വലയിൽ അവൻ കുരുങ്ങുന്നു. ശിക്ഷണരാഹിത്യത്താൽ അവൻ മൃതിയടയുന്നു. വലിയ ഭോഷത്വ നിമിത്തം അവൻ നശിക്കുന്നു. മകനെ, നീ അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി വാക്കുകൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? നീ നിന്റെ സംസാരത്താൽ കുരുക്കിലാവുകയോ വാക്കുകളാൽ കുടുങ്ങിപ്പോവുകയോ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ മകനെ, നീ അയൽക്കാരന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടാൻ ഇങ്ങനെ ചെയ്യുക. ഉടനെ ചെന്ന് അയൽക്കാരനോട് നിർബന്ധമായി അപേക്ഷിക്കുക. നിന്റെ മിഴികൾക്ക് ഉറക്കമോ കൺപോളുകൾക്ക് മയക്കമോ അനുവദിക്കരുത്. വേട്ടക്കാരനിൽ നിന്ന് മാനിനെ പോലെയും പക്ഷിയെ പോലെയും രക്ഷപ്പെട്ടുകൊള്ളുക. മടിയനായ മനുഷ്യ എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. മടിയാ, നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലു നേരം കൂടി മയങ്ങാം. കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം, വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം, കൊള്ളക്കാരനെ പോലെയും നിന്റെ മുൻപിലെത്തും. നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു. അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളം ഒരുക്കുന്നു. തന്മൂലം പെട്ടെന്ന് അവന്റെ മേലത്യാഹിതം നിബദിക്കും. നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും. കർത്താവ് വെറുക്കുന്ന ആറു കാര്യങ്ങളുണ്ട്. ഏഴാമതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഛിന്നത വിതയ്ക്കുന്നവൻ. മകനെ, നിന്റെ പിതാവിന്റെ കൽപ്പന കാത്തുകൊള്ളുക. മാതാവിന്റെ ഉപദേശം നിരസിക്കുകയും ഇരുത്. അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചുകൊള്ളുക. അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും. കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും. ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ്. ശിക്ഷണത്തിന്റെ ശാസനങ്ങളാട്ടെ ജീവന്റെ മാർഗവും. അവ ദുഷിച്ച സ്ത്രീയിൽ നിന്ന്, സ്വൈരിണിയുടെ മൃദല ഭാഷണത്തിൽ നിന്ന് നിന്നെ കാത്തു സൂക്ഷിക്കുന്നു. അവളുടെ സൗന്ദര്യം നീ മോഹിക്കരുത്. കടാക്ഷ വിക്ഷേപം കൊണ്ട് നിന്നെ പിടിയിലമർത്താൻ അവളെ അനുവദിക്കരുത്. എന്തെന്നാൽ വേശ്യയ്ക്ക് ഒരപ്രകർഷണം മതി കൂലി. വിധിചാരണിയാവട്ടെ, ഒരുവന്റെ ജീവനെ തന്നെ ഒളിവിൽ വേട്ടയാടുന്നു. ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ടു നടക്കാൻ ആർക്ക് കഴിയും? അല്ലെങ്കിൽ കാലു കൊള്ളാതെ കനലിനു മീതെ നടക്കാൻ കഴിയുമോ? അതുപോലെ ഏൽക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനോളെ സ്പർശിക്കുന്നവനും ശിക്ഷ ഏൽക്കാതിരിക്കയില്ല. വിശപ്പടക്കാൻ ഒരുവൻ മോഷ്ടിച്ചാൽ ആളുകൾ അവനെ വെറുക്കയില്ലായിരിക്കാം. എങ്കിലും പിടിക്കപ്പെട്ടാൽ അവന് ഏഴുമടങ്ങ് പകരം കൊടുക്കേണ്ടി വരും. വീട്ടുമുതലെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. അവൻ തന്നെ തന്നെ നശിപ്പിക്കുകയാണ്. ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക. അവന്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. എന്തെന്നാൽ അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു. പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാട്ടുകയില്ല. അവൻ നഷ്ടപരിഹാരമൊന്നും സ്വീകരിക്കുകയില്ല. എത്ര വലിയ പാരിതോഷികങ്ങളും അവനെ പ്രീണിപ്പിക്കുകയില്ല. മകനെ, എന്റെ വാക്കുകൾ അനുസരിക്കുകയും എന്റെ കൽപ്പനകൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും. എന്റെ ഉപദേശങ്ങൾ കൺമണി പോലെ കാത്തുകൊള്ളുക. അവ നിന്റെ വിരലുകളിൽ അണിയുക, ഹൃദയഫലകത്തിൽ കൊത്തിവെക്കുക. ദുച്ചരിതയായ സ്ത്രീയിൽ നിന്ന്, മൃദുല ഭാഷണം നടത്തുന്ന സ്വരിണിയിൽ നിന്ന് നിന്നെ തന്നെ സംരക്ഷിക്കാൻ ജ്ഞാനത്തോടെ നീ എന്റെ സഹോദരി എന്നും ഉൾക്കാഴ്ചയോടെ നീ എന്റെ ഉറ്റ സുഹൃത്താണെന്നും പറയുക. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാണെന്നു ബാറയ്ക്കുമോർ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ഒരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിരന്തരമായ ശുശ്രൂഷയെ ധന്യമായി നയിച്ചുകൊണ്ടു പോകുന്ന ദൈവത്തെ ആരാധിക്കുകയും ഹൃദയപൂർവ്വം സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇതിന് സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന് മാത്രപോലത്തെ അദ്ദേഹത്തിന് കയറാൻ കഴിയുന്നില്ല, യാത്രയിലാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് അസാന്നിധ്യത്തിലാണെങ്കിലും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ ആരാധകരായ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ജോസഫ് ജോറേസനാണ്, അച്ഛനെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് നിരന്തരം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും, ഭദ്രാസനത്തിന്റെ ഉള്ളിലും ഭദ്രാസനത്തിന്റെ പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് സുചേട ഗീതങ്ങളിലെ 215-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. നമുക്കറിയാം, പരിശുദ്ധമായ പെന്തിക്കോസ്തി പെരുന്നാളിന്റെ കാത്തിരിപ്പ് ദിനങ്ങളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുകയാണ്. ശ്രേഷ്ഠമായ ആ ഒരു പെരുന്നാളിന് യോഗ്യമായ വിധത്തിൽ സ്വീകരിക്കത്തക്കവണ്ണം നമ്മളെ തന്നെ ഏറ്റവും താഴ്മയോടും വിശുദ്ധിയോടും ഒരുക്കുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. ആ ഒരു ദിവസത്തിന്റെ നന്മയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശ്രേഷ്ഠമായ ഗീതമാണ് പെന്തക്കോസ്തി നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവെ പിന്മഴ നൽകാം. സ്വർഗീയമായ ഊർജ്ജമിൽ അനവരതമായ ആത്മീയ നൽവരങ്ങളെ പകർന്നു തരുവാൻ ഒണ്ണം ഞങ്ങളെ അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് ദൈവം മുമ്പാകെ യാചിക്കുന്ന ഒരു ഗീതമാണ് ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. പെന്തക്കോസ്തി നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തി നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്തിടാ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്തിടാ. പെന്തക്കോസ്തി നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവാ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം
പാൻവയ്യാത്ത നീരുറവായിന്നു തുറക്കുനാഥ നീന്തിയിട്ടല്ലാതെ കാടപ്പാൻവയ്യാത്ത നീരുറവായിന്നു തുറക്കുനാഥ പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യേറ്റ പരമപിതാവേ പിന്മഴ നൽക ചലിക്കുന്ന എല്ലാ പ്രാണികളുമിന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പ ചലിക്കുന്ന എല്ലാ പ്രാണികളുമിന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പ ചൈതന്യം നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആസ്വദിച്ചിട ചൈതന്യം നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആസ്വദിച്ചിട എന്തക്കോത്ത നാളിൽ മുൻമഴ പെയ്യേറ്റ പരമഭിന്നാവേ പിന്നഴ നൽക സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആപ്പ ശക്തിയാലത്രേ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആപ്പ ശക്തിയാലത്രേ ആർത്തുപാടി സ്തുതിക്കാം അല്ലേലുയ്യ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവ സർവണിയ ആണിക്കല്ലു ചോദിക്കാം അല്ലേലുയ്യ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവ സർവണിയാളിൽ മുൻമഴ പെയ്യേറ്റ പരമപിതാവേ പിന്മഴ നൽക പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്യേറ്റ പരമപിതാവേ പിന്മഴ നൽക പിന്മഴ നൽകേണം മാലിന്യം മാറേണം നിഞ്ജനമുടർന്നു വേല ചെയ്തിട പിന്മഴ നൽകേണം മാലിന്യം മാറേണം നിഞ്ജനമുടർന്നു വേല ചെയ്തിട പെന്തക്കോസ്തനാളിൽ മുൻമഴ പെയ്യേറ്റ പരമപിതാവേ പിന്മഴ നൽക
നമുക്ക് പ്രാർത്ഥിക്കാം പാറയ്ക്കും അർപ്പിതാവിനും പുത്രനും നിശ്ചുതലറൂഹായ്ക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
കർത്താവേ
വീണ്ട ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നടിയാരോട് നമശിയാ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ രാജാവ് പറയണമേ. നിന്റെ തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുസമന്ത്രം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇന്നു നാല് രാജ്യശക്തി മോത്തവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക്
സമാധാനം.
വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുഭലനക മറിയാമേ എന്റെ അമ്മേ ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തിലും പാറയ്ക്കുമോർ ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സകല കൃപകൾക്കും ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമേ എന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവനകോടവും നിന്റെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിഷ്ടപ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിഷ്ടം എന്നിൽ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ ശുമശിക, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകി ഞാൻ പാപിയാകുന്നു നേരിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാവുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല കൃത്യങ്ങളും എന്നോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകുകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നുവല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ക്കണമേ. എന്റെ അന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമണ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു. കർത്താവായ യേശുമസീഹ, എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അഗ്നി കടാതെയും പുഴു ചാകാതെ ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരെയും വേശ്യാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതി നിഷ്ഠരാക്കി തീർത്ത് നിനക്ക് ആയിരം ആയിരങ്ങളാലും പതിനായിരങ്ങളാലും ഉള്ള സകല പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിക്കുവാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും എന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളെ പ്രതിയും അയോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും സാമൂഹികാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനുമാ ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശുമസീഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു. പ്രതാവനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം പ്രത്യേകമായിട്ട് ഉയർപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് നമ്മളെ തന്നെ ഒരുക്കുന്ന ദിനങ്ങളാണ്. അത് സഭയുടെ മാത്രമൊന്നുമല്ല, നമുക്കറിയാം സൃഷ്ടി മുഴുവനും ഈ പ്രപഞ്ചത്തിന് തന്നെ വാക്കുകൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത വലിയ ഒരു അടയാളം, അത്ഭുതം, ഭൂമിയിൽ സംജാതമായ ശ്രേഷ്ഠമായ ഒരു ഓർമ്മയുടെ അനുസ്മരണമാണ് ഈ ദിനങ്ങളിലായിട്ട് നമ്മളെ കാത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ, ഞാൻ പോകും, ഞാൻ പോയതിനു ശേഷം കാര്യസ്ഥൻ കടന്നു വരും, അവൻ നിങ്ങളെ സകല വിശുദ്ധിയിലും നയിക്കും എന്ന് ഓർമ്മപ്പെടുത്തിയ പ്രകാരം ആ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച് ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രപഞ്ചത്തെ മുഴുവൻ കാത്തു സൂക്ഷിക്കുന്ന, വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു വലിയ സംഭവത്തെ വളരെ ഭക്തിയോടുകൂടി നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുസ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ദിനങ്ങൾ പണ്ട് നടന്ന ഒരു സംഭവത്തിന്റെ ആവിഷ്കാരം എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ തികഞ്ഞ ആത്മീക അവബോധത്തിൽ പരിവപ്പെടുത്തുവാൻ തക്കവണ്ണം സഭ നമ്മളെ വളരെ കാര്യമായ രീതിയിൽ ഉദ്ബോധിപ്പിക്കുകയും ആ ഒരു തലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ച തിരുമേനി ഈ ദിനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ഓർപ്പിച്ചതാണ്. ഈ ദിനങ്ങളിൽ കൂടുതൽ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം എന്നുള്ള കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം പെന്തിക്കോസ്തയുടെ ഏറ്റവും വലിയ ഒരു സന്ദേശം ഉയരങ്ങളിൽ നിന്ന് ശക്തി വരുവോളം നിങ്ങൾ നഗരം വിട്ടു പോകാതെ അവിടെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു കാത്തിരിപ്പാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവും വലിയൊരു കാത്തിരിപ്പിന്റെ തലങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവിന്റെ രണ്ടാം വരവ് വരെ നമ്മളെ തന്നെ ഒരുക്കി ദൈവത്തെ നോക്കി കാത്തിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണ് നമ്മൾ. ആ കാത്തിരിപ്പിന്റെ സന്ദേശങ്ങളൊക്കെ സഭയെ നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. ലഭിച്ചിരിക്കുന്ന ആത്മാവിനെ പ്രോജ്വലിപ്പിക്കാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മയും ഈ ദിനങ്ങളിലുള്ള കാത്തിരിപ്പുകളും വിശുദ്ധാത്മാവിന്റെ നന്മകളെ ലഭിക്കത്തക്കവണ്ണം സഭ നിഷ്കർഷിക്കുന്ന ആ അനുഗ്രഹീതമായ ശുശ്രൂഷയുമൊക്കെ നമുക്കറിയാം. ആ ശുശ്രൂഷയിലൊക്കെ വെള്ളം തളിച്ച് ശുദ്ധീകരിക്കുന്ന കൂതാശ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയൊക്കെ നമ്മൾ പങ്കാളികളാകുമ്പോഴ് എവിടെയൊക്കെയോ അപൂർണമായി സ്ഥലത്തിൽ നിന്നും പൂർണ്ണതയിലേക്ക് വളരത്തക്കവണ്ണം ലഭിക്കേണ്ട ചില ആത്മാവിനെ സ്വീകരിക്കത്തക്കവണ്ണം ലഭിക്കത്തക്കവണ്ണം ആ ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാകട്ടെ. ആ പ്രാർത്ഥന നമ്മളിൽ ശക്തമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും രൂപപ്പെട്ടു വരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ഇന്നത്തെ ദിവസം തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് ധ്യാനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പന്നിയ ജോസഫ് ജോർജച്ചനെയാണ്. അച്ഛന് ഇതിനു മുമ്പും ഒരിക്കൽ രണ്ടു മൂന്നാഴ്ച മുമ്പ് അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത അന്ന് നമുക്ക് അച്ഛൻ നൽകുകയുണ്ടായി. വാസ്തവത്തിൽ ഇന്ന് അച്ഛൻ ചിക്കാഗോയിലായിരുന്നു. ചിക്കാഗോയിൽ നിന്നും ഡാലസിലേക്ക് വന്ന വഴിയാണ്. രാവിലെ 5 മണിക്ക് ചിക്കാഗോയിൽ നിന്ന് കയറി ഡാലസിൽ ഇപ്പോൾ എത്തിയതേയുള്ളൂ. എന്നിട്ടും ഞാൻ ഈ ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് അപേക്ഷിച്ചപ്പോഴ് ഈ യാത്രയുടെ തിരക്കിന്റെ മധ്യത്തിലും ഒരു മടിയും കൂടാതെ അച്ഛന് വന്ന് കയറിയ ഉടനെ തന്നെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ താല്പര്യം കാണിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നന്ദിപൂർവ്വം ഞാൻ അച്ഛന്റെ ആ സ്നേഹത്തെയും ആ ഈ ശുശ്രൂഷയോടുള്ള താല്പര്യത്തെ ഞാൻ ഓർക്കുന്നു. അച്ഛനെ അത് പരിചയപ്പെടുത്തുകയാണെങ്കിലും വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്താൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അടൂർ ഭദ്രാസനത്തിലെ പുതുതായിട്ട് രൂപീകൃതമായ അടൂർ ഭദ്രാസനത്തില് കടമ്പനാട് സ്വദേശിയാണ് അച്ഛന്. ഇപ്പോഴെ കൂടൽ സെന്റ് പോൾസ് പള്ളിയുടെ വികാരിയായിട്ട് സജീവമായ നേതൃത്വം നൽകുന്നു. അതുപോലെ തന്നെ ഭദ്രാസനത്തിലെ തന്നെ വിവിധ കാര്യങ്ങളിലൊക്കെയും വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും അച്ഛന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം അച്ഛൻ നല്ല ഒരു വാഗ്മിയും പലതരത്തിലുള്ള കഴിവുകളുള്ള ഒരു വൈദികനാണ്. തീർച്ചയായിട്ടും ഈ ദിനങ്ങളിലൊക്കെ അച്ഛനിവിടെ അമേരിക്കയിൽ സന്ദർശിക്കാനായിട്ട് വന്നതാണ്. ഈ ദിനങ്ങളിലൊക്കെ അച്ഛനെ നമുക്ക് ശുശ്രൂഷയിൽ ലഭിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്തയുടെ ദിനങ്ങളിലൊക്കെ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഈ കൂട്ടായ്മയെ സംബന്ധിച്ചോളം വളരെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. നിങ്ങളെല്ലാവരുടെ വീട്ടിൽ പേരിൽ വീണ്ടും പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അച്ഛന്റെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ചേർന്ന ഒരു ഗീതം കൂടെ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായ ഒരു ഗീതമാണ് സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം. എന്നേശുവല്ല ഇതിലെനിക്ക് ആശ്രയം ഈ ഭൂവിൽ. ഇത് പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ട് പാട്ടുകാരൻ പാടുന്ന ഒരു പാട്ടാണ്. ഈ ഭൂമിയിൽ എന്തു തന്നെ ഉണ്ടെങ്കിലും ഈ ഭൂമിയിലെ നന്മകളും അല്ലെങ്കിൽ താല്പര്യങ്ങളും ഒക്കെ എപ്പോഴും ഇല്ലാതായി പോകുന്നതാണ്. ഏറ്റവും വലിയ ഭാഗ്യം, നേട്ടം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്നതാണ്. ആ ഒരു നേട്ടത്തിലേക്ക്, ആ ഒരു നോട്ടത്തിലേക്ക് ആവട്ടെ നമ്മുടെ ശ്രദ്ധയും താല്പര്യങ്ങളും ഒക്കെ. ഈ ഗീതങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നാം മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാൾ അപ്പുറമായി ഒരു ദൈവിക അവബോധം നമ്മളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ കൂട്ടായ്മയും ഈ ഗീതവും നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു.
ചെന്നേശുവല്ലാതില്ലേനിക്കോരാശ്രയം ഭൂവിൽ പന്നാർവിലല്ലാതില്ലേനിക്കുവിശ്രാമം വേറെ ഈ പാരിലും പാരത്തിലും എന്റെ ക്ഷണ എന്റെ
ധ്യാനത്തിനായി വന്ന ജോസഫ് ജോറോസിനെ ഉള്ള സ്നേഹാദരോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
സ്നേഹവാനായ ദൈവമേ, സ്വർഗീയനാവിയെ, അടിയറകളായി വലിയേറിയ ദിവസത്തിനായി ഈ സമയത്തിനായി ഞങ്ങൾ ദിവസം തിരുവചനം പറയുവാൻ അടിയനെയും കേൾക്കുവാൻ ഈ ദൈവമക്കളെയും ഒരുക്കിയ അവിടുത്തെ കരുണയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പെന്തക്കോസ്തിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കാത്തിരിപ്പിന്റെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഒരിക്കലൂടെ കൂടി വരുവാനും ദൈവത്തിനെ കേൾക്കുവാനും അത് മുഖാന്തരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും തരുന്ന ഈ ഒരുക്കത്തിന്റെ നാളിനെ അവിടുത്തെ കാര്യങ്ങളിൽ ദൈവമേ, പരിശുദ്ധ സ്നേഹന്മാർക്ക് ആ മാളികയിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ നൽകിയതുപോലെ അടിയങ്ങളുടെ പ്രാർത്ഥന ഉപവാസം കാത്തിരിമുഖാന്തരമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെയും ഞങ്ങളുടെ പരിശുദ്ധ സഭയെയും ധന്യമാക്കണമെന്ന് നമുക്ക് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവസ്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ ശുശ്രൂഷ നിർവ്വഹിക്കാനൊക്കെ വേണം എനിക്കിടയാകുന്നതിന് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. കൃപാവനാണ് അനുഗ്രഹീതരെ, എന്നിട്ട് ഈ ദിവസത്തിന്റെയും പ്രത്യേകിച്ച് ഈ ആഴ്ചയുടെയും പ്രാധാന്യത്തെ കുറിച്ച് അച്ഛനെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണല്ലോ. കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്? പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം വായിക്കുന്നത് സന്ദർഭത്തിൽ 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ വിട്ട് സ്വർഗാരോപണം ചെയ്ത വരും എന്ന് പറഞ്ഞു. 10-ാം വാക്യത്തിൽ പറയുന്നു, അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലാക്കന്മാരുടെ പ്രഖ്യാപനമായിരിക്കാം, ഒരുപക്ഷെ അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ വാക്കുകളായിരിക്കാം ഒരുപക്ഷെ ശിഷ്യന്മാരെ ഒരുമിച്ച് കാത്തിരിക്കുവാനായി പ്രേരിപ്പിച്ചത്. പോയി കാര്യസ്ഥനെ അയക്കും എന്ന് ഒക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും, കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും തങ്ങളുടെ ഗുരു, തങ്ങളുടെ നാഥൻ, തങ്ങളുടെ യജമാനൻ അവൻ വളരെ വേഗം വരും എന്നുള്ളതായ ഒരു പ്രതീക്ഷയോടെ കാത്തിരുന്നതാകാം. പക്ഷെ ലഭിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ്. അവൻ വീണ്ടും വരും. ഇതാണ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് പ്രത്യാശ നൽകുന്നതായ വലിയ സന്ദേശം എന്ന് പറയുന്നത്. ആയതിനാൽ ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദഭാഗം, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16 വാക്യമാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16 വാക്യമാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എബ്രായ ലേഖനത്തെ കുറിച്ച് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കേട്ട് കാണും. അതിന്റെ പശ്ചാത്തലം, അത് ആരെഴുതി, എപ്പോഴെഴുതി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നാം കേട്ട് കാണുമെങ്കിലും ചുരുക്കമായി പറയുവാനായിട്ടുള്ളത്, എബ്രായ ലേഖനം എഴുതുന്നത് ഏതാണ്ട് 70 കർത്താവിന്റെ കാലശേഷം 70 അത് എഴുതുന്നത്. എന്നാലും ഈ എബ്രായ ലേഖനം എഴുതിയത് പൗലോസ്ലീഹ തന്നെയാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ആദ്യകാലത്ത് നിലനിന്നിരുന്നു, ഏതാണ്ട് 4 അതിന്റെ ആരംഭത്തിൽ അങ്ങനെയുള്ള സംശയത്തിന്റെ ഒരു നിവാരണമായി സെയിന്റ് ജോൺ ക്രിസോസ്റ്റം, അതുപോലെ തന്നെ സെയിന്റ് അത്താനാസിയോസ്, യൗസേബിയോസ് ഇവരൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ ലേഖനമാണ്, അദ്ദേഹം തന്നെ എഴുതിയതാണ് എന്നുള്ളതായ തീരുമാനത്തിൽ എത്തുകയുണ്ടായി. എഴുതിയ സാഹചര്യം എന്ന് പറയുന്നത് അന്ന് ധാരാളം ജൂയിഷ് യഹൂദന്മാര് ധാരാളം പേര് ക്രൈസ്തവ മതത്തിലേക്ക് വന്നു. എന്നാൽ അവര് ഏറെക്കാലം കഴിഞ്ഞപ്പോൾ തിരിച്ച് അവരുടെ മതത്തിലേക്ക് പോകുന്നതായ സാഹചര്യമുണ്ടായ സന്ദർഭത്തിൽ അവരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി തിരിച്ച് ഈ വിശ്വാസത്തിലേക്ക്, ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അപ്പോസ്തലൻ ലേഖനം എഴുതിയതെന്നൊക്കെ ഇതൊന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം യഹോവയെ കുറിച്ച് അല്ലെങ്കിൽ യഹോവയാണ് എല്ലാമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ വിശ്വാസം, അതിൽ നിന്ന് വ്യതിചരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന യഹൂദന്മാരെ അവർ തിരിച്ച് ആ വിശ്വാസത്തിലേക്ക് പോയതായി, ക്രിസ്ത്യാനികളായിട്ട് തിരിച്ചു പോയി കണ്ടപ്പോൾ അവരെ ബലപ്പെടുത്തുന്നതിനായിട്ട്, വിശ്വാസം ഉറപ്പിച്ചെടുത്തുന്നതിനായിട്ട് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലന് ഈ ലേഖനം എഴുതുകയുണ്ടായി. അപ്പൊ മാത്രമല്ല യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ചും ഒക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോശയുടെയും അഹരോന്റെയും പൗരോഹിത്യം, അതിനേക്കാൾ വലിയ പൗരോഹിത്യമാണ് നമ്മുടെ കർത്താവിന്റെ പൗരോഹിത്യം എന്നുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ യെരുശലേം ദേവാലയത്തിന്റെ ദേവാലയം, അതിന്റെ പ്രാകാരം, ബലിപീഠം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങള് അത് യഥാർത്ഥത്തിൽ ഈ പുതിയ നിയമത്തിലും അദ്ദേഹം അതിന് പ്രാധാന്യം നൽകി, അതിന് പിൻബലം നൽകി അദ്ദേഹം അവിടെ ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അപ്പോസ്തലന്റെ ഇങ്ങനെ ഒരു വാക്യം പ്രത്യേകിച്ച് എഴുതുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിരുന്നു. കൃപാസനം അത് ഹോളി ഓഫ് ഹോളീസ്, ഇതാണ് മംഗലേശ്വര ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഹോളി ഓഫ് ഹോളീസ്. ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതം ചെല്ലുകയും അവിടെ ബലി അർപ്പിക്കുകയും ധൂം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരിടം. എന്നാൽ ഇവിടെ പുതിയ നിയമകാലത്ത് അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും കടന്നുചെല്ലാവുന്ന ദേവാലയം, അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബലിപീഠം, അവിടെ അനുഷ്ഠിക്കപ്പെടുന്ന ബലി, അതിന്റെ സ്വീകാര്യം, ഇതിന്റെയൊക്കെ പ്രാധാന്യം എടുത്ത് കൊണ്ട് തന്നെയാണ്, കാണിച്ചു കട്ടിക്കൊണ്ട് തന്നെയാണ് അപ്പോസ്തലനെ ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ പഴയ നിയമകാലത്ത് യെരുശലേം ദേവാലയവും ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ ദേവാലയവുമായിട്ടുള്ളതായ അതിന്റെ ഒരു താരതമ്യം പഠനം നമുക്ക് വളരെ ആവശ്യമാണ്. ഒരുപക്ഷെ പരിദേവകാലത്തെ ദേവാലയം അതിന്റെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ പറയുവാനുള്ളതായ സമയം ചുരുക്കം കൊണ്ട് ഞാൻ നമ്മുടെ ഈ പുതിയ നിയമത്തിലെ ദേവാലയം, നാം ഈ ദേവാലയത്തിലേക്ക് പോകുന്നത് എന്തിനാണ്? വട് ഡു യു ഗോ ടു ദി ചർച്ച്? ഇന്ന് വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്ന അതല്ലെങ്കിൽ വിചിന്തനം ചെയ്യേണ്ടുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം ദേവാലയത്തിൽ പോയില്ലെങ്കിലും പള്ളിയിൽ പോയില്ലെങ്കിലും ദൈവത്തെ വിളിക്കുവാന് സാധിക്കുക, അല്ലെങ്കിൽ ദൈവം എവിടെ പ്രാർത്ഥിച്ചാലും ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നൊക്കെ വിചാരിക്കുന്ന അനേകം ആളുകളുണ്ട്. ഒരുപക്ഷെ സാഹചര്യം കൊണ്ടോ സന്ദർഭം കൊണ്ടോ ഒക്കെ ആയിരിക്കാം അങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഇടയായത്. എന്നാല് ദേവാലയവും അതിന്റെ പ്രാധാന്യവും ദേവാലയത്തിലേക്ക് പോകുന്നതും ആരാധന സംബന്ധിക്കുന്നതും അവിടെ നിന്ന് ലഭിക്കുന്നതായ കൃപകളും അനുഗ്രഹങ്ങളും എന്ന് പറയുന്നത് നമുക്ക് മറ്റൊന്നിനോടും താരതമ്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് വൈ ഡു യു ഗോ ടു ചർച്ച്, എന്തിനു വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്നു? അപ്പോൾ സ്വരം പറയുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഒന്നാമതായി കടന്നു വരുന്നത്, നാം എന്തിനാ പള്ളിയിൽ പോകുന്നത്? ടു റിപ്പന്റ് ബിഫോർ ഗോഡ്, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അനുദരിക്കുവാനായിട്ട് വേണം നാം പള്ളിയിലേക്ക് പോകുവാൻ. നമുക്കറിയാം പ്രഭാത നമസ്കാരം അവസാനിച്ചു കഴിഞ്ഞ് ശുശ്രൂഷകര് പരമവായനയും കഴിഞ്ഞിട്ട് അകത്ത് കയറി തുയോബോ ഒരുപക്ഷെ വൈദികൻ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ആ സന്ദർഭത്തിൽ ശുശ്രൂഷകരിലൊരാള് അല്ലെങ്കിൽ ഗായക സംഘം ചേർന്ന് പാടുന്ന ഒരു ഗീതമുണ്ട്, മോചനമതിനായി പാപികളെ വരുവിൻ യാചിപ്പിൻ, ഉട്ടോർക്കു തുറന്നിടുമേ നാഥൻ തൻവാതിൽ, യാചിക്കും മോൻ പ്രാപിക്കും യഥാർത്ഥത്തിൽ ഈ പള്ളി ആർക്ക് വേണ്ടിയുള്ളതാ? പള്ളി പാപിക്ക് വേണ്ടിയുള്ളതാ. പാപമുണ്ടെന്ന് ബോധ്യമുള്ളവർക്കാണ് പള്ളി, അല്ലാതെ പാപമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പള്ളിയുടെ ആവശ്യമില്ല. എന്നാൽ പാപമില്ല എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് യാക്കോബസ് ലേഖനം എന്താ പറയുന്നത്? പാപമില്ല എന്ന് വിചാരിക്കുന്നവൻ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു എന്നാണ്. പാപമില്ലാത്ത നമ്മുടെ കർത്താവ് മാത്രമാണ്. ലോകത്തിലുള്ള മറ്റെല്ലാവരും അവർക്കെല്ലാവർക്കും പാപമുണ്ട്. പാപമില്ല എന്നിവർ ആർക്കും തന്നെ വിചാരിപ്പാൻ അർഹതയില്ല. അതുകൊണ്ട് പള്ളി എന്ന് പറയുന്നത് പാപിക്ക് വേണ്ടി ഉള്ളതാണ്. പാപത്തിന്റെ മോചനത്തിനായിട്ടാണ് നാം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. റിപ്പന്റ് ബിഫോർ ഗോഡ്. നമ്മുടെ ശീമാ നമസ്കാരത്തിൽ പ്രകാരം ഒരു ഗീതം നാം പാടുന്നുണ്ട്, അൻപും മുക്തിയും ർപ്പിപ്പാവന്നു ഞങ്ങളിതാ നിന്നയത്തിൽ, നിന്നെ പുലരിയിലും പ്രണമിക്കും ഞങ്ങൾ പബികളെ പാപത്തിനും രക്ഷിപ്പോന്നി. എന്ത് മനോഹരമായ ഒരു പാട്ടാ പറയുക. അൻപും മുക്തിയും അങ്ങ് അന്തിയിൽ അർപ്പിപ്പാൻ നാഥ വന്നു ഞങ്ങളിതാ നിൻ സവിധത്തിൽ, നിന്നെ പുലരിയിലും പ്രണമിക്കും ഞങ്ങൾ പാപികളെ പാപത്തിൽ നിന്നും രക്ഷിപ്പോന്നി. അപ്പൊ നോക്കി പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുക, അൻപും മുക്തിയും അർപ്പിക്കുവാനായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾ ബലഹീനരാ, ഞങ്ങൾ പാപികളാ, ആ ഒരു തോന്നൽ നമുക്കുണ്ടാകണം. പ്രഭാതത്തിൽ മറ്റൊരു പാട്ട് പ്രകാരം നാം പാടുന്നുണ്ട്, പാപി ഉണരുക നീ അനുതാപത്തിനായി തരമുള്ള കണ്ണീരാങ്ങളെ വേഗാവശമ നേടാഗ്രഹമെങ്കിൽ ദൈവസമക്ഷം സങ്കടപൂർവം കേരുക നിൻ അപരാധങ്ങളെ മാ ഐക്യ. കർത്താവിനാൽ അനുഗ്രഹീതരെ. അതുകൊണ്ട് എന്തിനാ ദേവാലയത്തിലേക്ക് പോകുന്നത്? മുന്നമേ ആ ചിന്ത നമുക്ക് ഉണ്ടാകണം. ടു റിപ്പന്റ് ബിഫോർ ഗോഡ്, അഹങ്കാരിക്ക് വേണ്ടിയല്ല പള്ളി എന്ന് പറയുന്നത്, പള്ളി പാപിക്ക് വേണ്ടിയുള്ളതാ. അതുകൊണ്ട് ആ പാപബോധം മുന്നമേ നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷയുടെയും ആരംഭത്തിൽ 51 മസമുറ ചൊല്ലുന്ന, ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, ഇതിനുമുമ്പ് തിന്മകളെ ഞാൻ ചെയ്തു എന്ന് ദാവീദ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇന്നും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നാമും അതുപോലെയുള്ളതായ അനുഭവത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം വരുന്നതിന് വേണ്ടിയാണ്. അതാണ് ഓർത്തഡോക്സ് സഭയുടെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ നാം പള്ളിയിലേക്ക് വരുന്നത് ടു സീ ഹിം, അവനെ കാണുന്നതിന് വേണ്ടിയാണ്. ടു റിപ്പന്റ് ബിഫോർ ഗോഡ്, ദൈവത്തിന്റെ സന്നിധിയിൽ അനുഭവിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ നാം പള്ളിയിലേക്ക് വരുന്നത് ടു സീ ഹിം, അവനെ കാണുന്നതിന് വേണ്ടിയാണ്. അതാണ് എന്നോട് പാടുന്നത്, ദൈവത്തെ കാണുന്നത് അപ്പവും വീഞ്ഞുമായിട്ട് വെരിപെടുത്തിയിരിക്കുന്ന ദൈവത്തെ നാം കാണുകയാണ്. അതിലൂടെയാണ് നാം കാണുന്നത്. ഒരുപക്ഷെ ഗോതമ്പപ്പം അല്ലെങ്കിൽ മുന്തിരിച്ചാറ് ഇത് വിസുർബാനെ അർപ്പിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കുന്നു? ഇത് കർത്താവിന്റെ തിരിശരവും തിരുരക്തവുമായിട്ട് മാറ്റപ്പെടുകയാണ്. അപ്പോൾ അപ്പവും വീഞ്ഞുമായിട്ട് നമ്മൾ അവനെ കാണുകയാണ്. ടു സീ ഹിം, അവനെ കാണുന്നതിന് വേണ്ടിയാണെന്ന് ദേവാലയത്തിലേക്ക് വരുന്നത്. നമ്മൾ പുറകെ നോക്കുമ്പം ഞാനൊന്നും കാണുന്നില്ലല്ലോ, എന്തുകൊണ്ട്? അച്ഛൻ കാപ്പിയിട്ട് നിൽക്കുന്നു, കാപ്പിയുടെ പുറകെ ഒരു പ്രാവിന്റെ രൂപമുണ്ട്, അല്ലെങ്കിൽ അത് വിരിങ്ങുന്നതാണ്, കുറച്ച് ശുശ്രൂഷ വെള്ളക്കുപ്പായിട്ട് നിൽക്കുന്നു, മറുവാസം ഇരിക്കുന്നു, ഇതൊക്കെ ഉള്ളല്ലോ, എന്തോ ഞാൻ കാണുന്നു ചോദിക്കുമ്പോൾ പുരോഹിതന്റെ മുമ്പിൽ എന്തായിരിക്കുന്നു? രഹസ്യങ്ങളുടെ രഹസ്യത്തിന്റെ നോക്കി അത് അവൻ അപ്പവും വീഞ്ഞുമായിട്ട് അവിടെ ഇരിക്കുകയാണ്, കാർമ്മികന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോ ഈ അപ്പത്തെയും വീഞ്ഞിനെയും കാണുന്നതിന് വേണ്ടിയായിട്ടാണ് നാം ദേവാലയത്തിലേക്ക് വരുന്നത്. മൂന്നാമതായിട്ട് എന്തിനു വരുന്നു? ടു വർഷിപ്പ് ഹിം, അവനെ ആരാധിക്കുന്നതിന് വേണ്ടി, അവനെ ആരാധിക്കുന്നതിന് വേണ്ടി ആ ദേവാലയത്തിലേക്ക് വരുന്നത്. ഇതുവരെ ആർക്കെങ്കിലും ബോധ്യമുണ്ടോ? ഇല്ല. പള്ളിയില് എപ്പോഴെങ്കിലും വരണം, എങ്ങനെങ്കിലും നിൽക്കണം, എവിടെയെങ്കിലും നിൽക്കണം, എപ്പോഴെങ്കിലും വന്നിട്ട് അത് സൗകര്യം പോലെ ഇറങ്ങിപ്പോകുക, അത് പൂർത്തിയാക്കണമെന്നില്ല. എന്നാല് ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് കൃത്യസമയത്തിന് എനിക്ക് ദേവാലയത്തിൽ പോകണം, കൃത്യമായിട്ട് ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് സംബന്ധിക്കണം, എനിക്ക് അവനെ കാണണം, ആരാധനയെ സംബന്ധിക്കണം, ശുശ്രൂഷയുടെ മഹത്വം എനിക്ക് തിരിച്ചറിയണം, അവനെ ആരാധിക്കണം. ആ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും വരുന്നു, സൗകര്യം പോലെ പോകുന്നു, സൗകര്യം നിൽക്കുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, കിടക്കുന്നു എന്ന് വേണ്ട, ചൊറ പറയുന്നു, ദേവാലയത്തിന് പുറത്തു പോയി. ഒരുപക്ഷെ നമ്മൾ ആ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന അനേകം ആളുകള് നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ട്. ഓർക്കുക, മലാഖമാർ വാഴ്ത്തുന്നവനെ, കൂബേൻ സ്തുതിക്കുന്നവനെ, നമുക്കും സ്തുതിക്കാം, നമുക്കത് ശിംഖയേനാൻ മറിയാൻ എന്നാണ് പട്ടക്കാരൻ ചൊല്ലുന്നത്. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവരവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി, മേലുള്ള ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീതരമാൺമേരുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. വർഷിപ്പതും നിനസ്തുതിയും ഹലേലുയ്യായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി കയ്യോ ചെയ്യരുതേ ഞാൻ പാപകീയം മറിയുന്നേ സർവകടങ്ങളുമാരാ ഞാൻ നരകം താനൻ അവകാശം. നിന്നെ വിളിപ്പാൻ കഴിവെങ്കിൽ മൗനം അനുഗ്രഹീതരെ എന്താ ലോകത്ത് ജീവിക്കുമ്പോ സാരമുണ്ട്, ഭാരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എന്താ ധനമുണ്ട്, വലിയ ഭവനമുണ്ട്. ഓർക്കുക, നരകൻ താനെന്ന അവകാശം നിന്ന് വിളിപ്പാൻ കരുവല്ലേ. വീരന്മാരും സുന്ദരരും നിശേഷം മാശം പൂണ്ടു അവരയ്യോ മണ്ണായി എന്തൊരു വലിയ അർത്ഥം അതിനകത്ത്. വീരന്മാരും സുന്ദരരും നിശേഷം നാശം പൂണ്ടു അവരയ്യോ മണ്ണായി കർത്താവെ സഹതാപം നിൻ പ്രതിരൂപത്തിന് തോന്നണമേ. നോക്കി, അനേകർ കടന്നുപോയി, അതുപോലെ ഞങ്ങൾ ഇവിടെ ജീവിക്കുക, നിന്നെ ഓർക്കാതെ നിന്നെ മറന്ന് ഞങ്ങൾ ജീവിക്കുക. അഥവാ ഓർക്കുകയൊക്കെ ചെയ്യുന്നത് ഭാഗികമായിട്ട് മാത്രം, പൂർണ്ണമായി നിന്നെ സമർപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഇല്ല. ഓർക്കുക കർത്താവിനെ അനുഗ്രഹീതരെ, ടു വർഷിപ്പും അവനെ ആരാധിക്കുവാനായിട്ടാണ് ദേവാലയത്തിന് പോകുന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. നാലാമതായിട്ട് ടു ഷെയർ ഹിം, അവനെ നമ്മൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ്, അവനെ പങ്കുവെക്കുന്നതിന് വേണ്ടി. അപ്പവും ബീജമായിട്ട് കണ്ടവനെ നമ്മൾ പങ്കുവെച്ച് അനുഭവിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ. നാം കുർബാനയിൽ പങ്കുവെച്ച് അനുഭവിക്കുക, രണ്ടാമത് വരുമെന്ന് പറഞ്ഞ കർത്താവിനെ നാം പങ്കുവെച്ച് അനുഭവിക്കുക, അതിനുവേണ്ടി നാം ഒരുങ്ങിയിരിക്കുകയാണ്, ഒരുങ്ങുകയാണ്. ടു ഷെയർ ഹിം
വീണ്ടും ഓർക്കായി പട്ടക്കാരൻ മണിക്കങ്ങളെ വിതറിയിടുന്നു.
അടുത്ത്
തന്യജമാനൻ തന്തിവ്യരഹ ചെങ്ങളയേവം താൻ കൈ കൊണ്ടു വാലങ്കയ്യാലേ ജീവനദായി പങ്കിട്ടെല്ലാവർക്കായിത്തും നൽകിയിടും.
ശ്രദ്ധിക്കണം,
പട്ടക്കാര വന്നിടുക സമ അധാനത്താലേ.
പറയുക, പങ്കിട്ട് എല്ലാവർക്കായിട്ട് നൽകിയിടുന്ന പട്ടക്കാര വന്നിടുക സമാധാനത്താല്. ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ ആരാധനയില് പൊതുവേ കേൾക്കുന്ന ഒരു വലിയ തെറ്റാണ് ഗീതത്തിന്, പട്ടക്കാര വന്നിടുക സമാധാനത്താല്. സമാധാനം എന്നൊരു വാക്കില്ല, ഞാനിപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അത് തെറ്റുള്ള തിരുത്തുന്നത് മാത്രമേ ഉള്ളൂ. സമാധാനം എന്നൊരു വാക്ക് മലയാളത്തിലില്ല. വന്നിടുക സമാധാനത്താലേ, അങ്ങനെയല്ല. പട്ടക്കാര വന്നിടുക, we are standing very close near to you. ഒരു പട്ടക്കാരൻ കാർമികൻ വിശ്വാസിയോട് ചേർന്ന് നിൽക്കുക, അടുത്ത് നിൽക്കുകയാണ്. വളരെ ദൂരെയല്ല നിൽക്കുന്നത്, കിലോമീറ്ററിന് അപ്പുറമല്ല, ഒരിടത്ത് നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ എന്തേ, പട്ടക്കാരൻ വന്നിടുക സമാധാനത്താല്, എങ്കിൽ മാത്രമേ സമാധാനം എന്ന വാക്കിൽ എലിജിബിൾ ആയിട്ട് പാടുവാനായിട്ട് ഒക്കെയുള്ള തെറ്റ് തിരുത്തപ്പെടേണ്ട കാലം എന്നെ കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവിനെ അനുഗ്രഹീതരെ, എന്തേ അവനെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി പട്ടക്കാരൻ തരുന്നതായ, അല്ലെങ്കിൽ നമുക്ക് ഭാഗിച്ചു തരുന്നതായ കർത്താവിന്റെ തിരിച്ചേറ്റവും തിരിച്ചെടുത്തവും എന്തേ പങ്കുവെക്കുവാൻ അനുഭവിക്കുവാൻ വേണ്ടിയാണ് നാം ദേവാലയത്തിലേക്ക് വരുന്നത്. ഇനിയും അഞ്ചാമതായ ഒരു കാര്യം കൂടെ ഉണ്ട്, ടു റിസീവ് ഹിം, അവനെ പങ്കുവെക്കുന്നവനെ നാം സ്വീകരിക്കുന്നു. ഹൃദയപൂർവ്വം സ്വീകരിക്കണം. ഇത് ഓടി ഇങ്ങോട്ട് വന്നിട്ട് അച്ഛൻ തലയ്ക്കൊന്ന് കൈവച്ചാൽ മാത്രം മതി, ഇത് ഇത് ഇന്ന് കുർബാന അനുഭവിച്ചു എന്നുള്ളതായ തോന്നലില്ലേ, സന്തോഷം ഇറങ്ങിപ്പോട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ കടന്നു വന്നിട്ട് ആ ഷെയർ ചെയ്യുന്നത്, പട്ടക്കാരൻ തരുന്നത് കർത്താവിന്റെ തിരിച്ചൊരു തിരക്കാണത്, ബോധ്യത്തോടുകൂടി ജീവനുള്ളതാണെന്നുള്ളതായ വ്യക്തമായ ഒരു ചിന്തയോടുകൂടി അനുഭവിക്കുമ്പോഴാണ് അവനെ റിസീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആ ഗീതത്തിൽ നാം പാടുന്നത്,
രസകനു രചയിത കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ.
രക്ഷകൻ ഉര ചെയ്ത നിന്മേ രക്തങ്ങൾ, രക്ഷകൻ ഉര ചെയ്തു എന്റെ ശരീരവും രക്തവും എന്റെ കൈക്കൊള്ളുന്നവരിൽ ഞാൻ വാസം ചെയ്യും. അത് ഷെയർ ചെയ്ത് തരുന്നത് അത് റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കും, കർത്താവിനെ അനുഗ്രഹീതരെ. ഇതാണ് യഥാർത്ഥ വിശു കുർബാനെ സംബന്ധിക്കും ഉണ്ടാകേണ്ടത് അനുഭവം എന്ന് പറയുന്നത്. അകത്തെ ചുരുക്കുകയാണ്. ഇനി ആറാമതായി മറ്റൊരു ചിന്ത കൂടെ ഞാൻ കൊണ്ടുവരട്ടെ. എന്താണ് ഏറ്റവും അവസാനമായി പറയുവാനായിട്ടുള്ളത്? ടു ഡെഡിക്കേറ്റ് ടു ഹിം. അവന് വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെടുകയാണ്. വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ ഒരനുഭവം എന്ന് പറയുന്നത്, ഇതിന് അവസാന അനുഭവം എന്ന് പറയുന്നത്, അവസാനം അവന്റെ സന്നിധി നമ്മൾ സമർപ്പിക്കുകയാണ്. അവന്റെ കൃപാതിൽ നാം അവനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ ഉള്ളിൽ അനുഭവിച്ചുവെങ്കിലും അവനിൽ തന്നെ നാം സമർപ്പിക്കുകയാണ്, സമർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ കന്യാമറിയാമിനെ മലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വചനം ജഡമായി, വചനം മാംസമായി, വചനം ശരീരമായി. അപ്പോൾ പറയുകയാണ് എന്തേ മലാഖയോട് പറയുന്നത്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് കന്യാമറിയാം പറയുകയാണ്. ടു ഡെഡിക്കേറ്റ് ടു ഹിം, അവനെ സമർപ്പിക്കുന്നതായ. അതുകൊണ്ട് ഈ നമ്മൾ ദൈവവചനം കേട്ടാലും വിശുർബാനെ അനുഭവിച്ചാലും ഒക്കെ നമുക്ക് ഉണ്ടാകേണ്ടതായ ഒരു ചിന്ത പരിസമാപ്തി എന്ന് പറയുന്നത് കന്യാമറിയാമിനെ പോലെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഇനി ഭവിക്കട്ടെ. എത്ര പേര് പറയുന്നുണ്ട് നിന്റെ ഇഷ്ടമല്ല പിന്നെ എന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത്, എന്റെ ഇഷ്ടമാണ് നടക്കേണ്ടതെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ചിന്തിക്കുക, യഥാർത്ഥത്തിൽ ശരിയായ രീതിയിലല്ല വിശുദ്ധ കുർബാനയിൽ അവരെ ബലിയിൽ സംബന്ധിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നവരെന്തായിരിക്കും? അവര് പറയും, നിശ്ചയമായിട്ടും പറയും, എന്തേ ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ അല്ലെങ്കിൽ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് നിശ്ചയമായിട്ടും അവര് പറയും. കർത്താവിനാൽ അനുഗ്രഹീതരെ. വിശുദ്ധ കുർബാനയുടെ അനുഭവം ഇതാണ്. ഞാൻ അതാ പറഞ്ഞു വന്നത്. കാരണം ഈ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? യേശുദമ്പരാൻ പോയതുപോലെ വീണ്ടും മരുമെന്ന് മലാഖമാർ പറഞ്ഞത്, വീണ്ടും മരും. അതെ, അവസാനമായിട്ട് കർത്താവിന്റെ തിരിച്ചൊരുവും തിരിച്ചും എടുത്തുകൊണ്ട് പട്ടക്കാരൻ പടിഞ്ഞാറോട്ട് എഴുന്നള്ളുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നത്? നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെയാണ്. അപ്പോൾ ഓരോ വിശുർബാനെ സംബന്ധിക്കുമ്പോഴും ഓർക്കുക, നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി അന്ന് സ്ത്രീമാർ കാത്തിരുന്നത് പോലെ നാം കാത്തിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നു നമ്മെ ബലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദിവസങ്ങൾ എന്ന് പറയുന്നത് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. ദി ഇവന്റ് ഓഫ് എക്സ്പെക്ടേഷൻ ആണ്, ദി ഇവന്റ് ഓഫ് പ്രെയർ ആണ്, ദി ഇവന്റ് ഓഫ് ഫാസ്റ്റിംഗ് ആണ്, ദി ഇവന്റ് ഓഫ് റിസീവിംഗ് ആണ്. നോക്കിയാട്ടെ എന്തൊരു നല്ല അനുഭവമാണിത്. പരിശുദ്ധാത്മാവിനോട് കാത്തിരിക്കുന്നതായ സഭ അതെ, അങ്ങനെ പരിശുദ്ധാത്മ നിറഞ്ഞു കഴിയുമ്പോൾ, എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് രണ്ടാമത് വരും. കർത്താവ് രണ്ടാമത് എന്ത് വരവ് എന്തുകൊണ്ട് താമസിച്ച് ചോദിക്കുമ്പോൾ, കർത്താവ് പരിശുദ്ധാത്മാവിൽ അത് ആരും നിറയുന്നില്ല, അധികവും നിറയുന്നില്ല എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് എല്ലാവരും പരിശുദ്ധാത്മാവിൽ വിശുദ്ധ സഭ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് രണ്ടാമത് വരും. അതിന് യാതൊരു സംശയവുമില്ല. ഏറ്റവും അവസാനമായിട്ട് ഒരു ചെറിയ സംഭവം അതുകൂടെ ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്താ, വിശുർബാനയിൽ നാം സംബന്ധിക്കുമ്പോൾ വിശ്വാസത്തോടെ നാം സംബന്ധിക്കണം. നമ്മൾ ഒരു പക്ഷേ ചോദിക്കാം, ഞാൻ അച്ഛൻ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ എന്താ അച്ഛൻ ഇത് പറയുന്നത്? ഞാൻ പറയുകയാണ്, എല്ലാത്തിനും ആത്മാർത്ഥത വേണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ആത്മാർത്ഥത വേണം എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് ലൂക്കോസിന് സുവിശേഷം 18:13 വാക്യത്തിൽ, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ചതായ ഒരു സംഭവമാണ്. ഇവിടെ പറയുന്നുണ്ട്, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ പാപിയായോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അതെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടാകണം. ഒരു ഫാക്ടറിയിലെ ഒരു തൊഴിലാളി ഉണ്ടായി, ജിം എന്ന യുവാവ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉച്ച സമയത്ത് ഫാക്ടറിക്ക് അടുത്തുള്ള ഒരു ദേവാലയം അവിടേക്ക് അദ്ദേഹം പോകുമായിരുന്നു. എന്നാൽ അതിനുള്ളിൽ കടന്ന് 2 മിനിറ്റ് കഴിയുമ്പോഴേ ഈ ചെറുപ്പക്കാരനെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇടവകയുടെ വികാരി അച്ഛന് ഈ ചെറുപ്പക്കാരന്റെ വരവും അവന്റെ നിൽപ്പും അവൻ പോകുന്ന സമയവും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കലെ അവൻ വന്നിട്ട് അധിക സമയം ചെലവഴിക്കുകയില്ല, പെട്ടെന്ന് മടങ്ങിപ്പോവും, ഉച്ച സമയത്ത് വരികയുള്ളൂ. അപ്പം ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഈ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, താങ്കൾ എന്തിനാണ് എന്നും ദേവാലയത്തിലേക്ക് വരുന്നത്? അപ്പോൾ ഈ ചെറുപ്പക്കാരനെ മറുപടിയായിട്ട് പറഞ്ഞു, ഞാന് പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് വരികയാണെന്ന് ഇവ അവരോട് പറഞ്ഞു. അപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിനക്ക് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു. ഇപ്പം പറഞ്ഞു, ഞാൻ എന്റെ ഒരു പ്രാർത്ഥന അതാണ്, ഞാന് പ്രാർത്ഥിക്കുന്ന എന്റെ ഒരു വിഷയം ഉണ്ട്, അത് ഇങ്ങനെയാണ്. എന്താ നീ പ്രാർത്ഥിക്കുന്നത്? അച്ഛൻ നിർബന്ധമായിട്ട് ചോദിച്ചപ്പോൾ ആ കൊച്ചനെ അച്ഛനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, അവന്റെ പേര് ജിം എന്നാണല്ലോ. ഓ ജീസസ്, ദിസ് ഈസ് മീ ജിം. അല്ലയോ യേശുവേ, ഇത് ഞാൻ പാവപ്പെട്ട ജിമ്മാണേ. കൊച്ചനാണേ, നീ എന്നെ ഒന്ന് കാണണേ, എന്നെ ഒന്ന് അറിയണേ, ഞാനിവിടെ വന്ന് നിൽപ്പുണ്ട് എന്ന് ഈ കൊച്ചൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് അവനെ മടങ്ങിപ്പോവും. അച്ഛൻ്റെ ഇത് കേട്ടിട്ട് ഒരു ഊറി ചിരിയൊക്കെ വന്നു, എന്തൊരു പ്രാർത്ഥനയാണെന്ന് ഒരു പക്ഷേ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടാവാം. എന്നാലേ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഈ ജിം ഒരു അപകടത്തിൽപ്പെട്ടു, രണ്ട് കാലം ഒടിഞ്ഞ് അവശനായി. അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലില് 9th വാർഡില് അഡ്മിറ്റ് ചെയ്തു. അപ്പൊ സാധുക്കളാണ് അവിടെ, ജനറൽ വാർഡാ, സാധുക്കളുടെ വാർഡാ. അതുകൊണ്ട് അവിടെ എന്നും ഒരു അതിൻ്റെതായ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് കൾച്ചർ അനുസരിച്ചുള്ള പെരുമാറ്റമാണ് ആ വാർഡില് എപ്പോഴും ഉണ്ടാകുക. അച്ഛനെ വല്ലപ്പോഴും ഹോസ്പിറ്റലിൽ പോവുകയും രോഗികളെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അച്ഛൻ ആ വാർഡിൽ പ്രവേശിച്ചു. എന്നാൽ പതിവിന് വിരോധമായിട്ട് അച്ഛനെ കാണാൻ സാധിച്ചു. ആളുകളുടെ പെരുമാറ്റത്തിൽ വലിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്, ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും നല്ല വർത്തമാനം ഒരു ചിരിയും ഒരു അടുക്കിയും ചിട്ടയും ആ വാർഡിൽ നല്ല വൃത്തിയും ഒക്കെ കണ്ടപ്പോഴേ അച്ഛൻ ചോദിച്ചു, എന്താ ഒരു ഈ ഒരു വ്യത്യാസമുണ്ടല്ലോ ഈ വാർഡിൽ, ഞാൻ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ, മുമ്പ് വന്നതിന് ശേഷം അതുപോലെ അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ രോഗി വൈദ്യ അച്ഛനോട് പറഞ്ഞു, ജിമ്മെന്നൊരു ചെറുപ്പക്കാരനെ ഇവിടെ ഈ വാർഡിൽ കിടപ്പുണ്ട്. ആ കൊച്ചൻ വന്നതിന് പിന്നെ എല്ലാവർക്കും വലിയ സന്തോഷമാണ്, ഇവിടെ പാട്ടും നൃത്തവും ഒക്കെയാണ്, കാരണം എല്ലാവർക്കും വലിയ ആനന്ദത്തിന്റെ ദിവസങ്ങളാണ്. അപ്പം കട്ടിൽ കിടന്നുകൊണ്ട് ഈ ആ മനുഷ്യൻ പറഞ്ഞു, അതേണ്ടെ ആ വാർഡിന്റെ അങ്ങ് മൂലയ്ക്ക് അറ്റത്ത് കിടക്കുന്ന ആളാണ് ആ ജിമ്മെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അപ്പൊ ജിമ്മിന്റെ അടുത്ത് അച്ഛനെ ഓടിച്ചെന്നു. അപ്പം അച്ഛൻ അത് ആ മനുഷ്യനെ ചെറുപ്പക്കാരനെ ചോദിച്ചു, മോനെ നിനക്ക് എന്താ സംഭവിച്ചത്? അപ്പൊ പറഞ്ഞു, എനിക്ക് അപകടമൊക്കെ ഉണ്ടായി, ഞാൻ ഇങ്ങനെ ഒരാഴ്ചയായിട്ട് ഞാനിങ്ങനെ ഹോസ്പിറ്റലിലാണ്, എനിക്ക് ദൈവം സൗഖ്യം തന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നിനക്ക് ആ പള്ളി വന്ന് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ലല്ലോ എന്ന് അവൻ പറഞ്ഞു. അപ്പം അവന് പറയുകയാണ്, ഞാനും പള്ളി വരുന്നില്ലെങ്കിലും യേശു ഇപ്പോഴേ ഈ വാർഡിൽ എന്നെ കാണാനായിട്ട് വരുന്നുണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാം? അവൻ പറഞ്ഞു, പറയുകയാണ്, യേശു വന്നിട്ട് എന്നോട് പറയും, ഓ ജിം ദിസ് ഈസ് മീ ജീസസ്, ഓ ജിം ദിസ് ഈസ് മീ ജീസസ്. എടാ നീ എന്നെ കാണാൻ വന്നു, വന്നപ്പോ നീ പറയുമായിരുന്നു, ഓ ജീസസ് ദിസ് ഈസ് മീ ജിം, ഇപ്പൊ ഞാൻ നിന്നെ കാണാൻ വന്നു. അപ്പൊ യേശു പറയാ, ഓ ജിം ദിസ് ഈസ് മീ ജീസസ്, ഇത് നിന്റെ യേശുവാണ്, നീ എന്നും കാണാൻ വന്ന യേശുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, അവൻ നിരന്തര ദേവാലയത്തിൽ പൊയ്ക്കൊണ്ടിരുന്നവനായതുകൊണ്ട് അവനെ കാണാൻ യേശു നമ്പരാൻ കിടന്നിടത്ത് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആയുസ്സും നമുക്ക് ആരോഗ്യവും ഉള്ളിടത്തോളം കാലം ദൈവസന്നിധിയെ കടന്നു ചെല്ലുമ്പോൾ നിശ്ചയമായിട്ടും അതില്ലാതെ ഒക്കാതെ വരുന്നൊരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് നിശ്ചയമായിട്ട് കിടക്കുന്ന കിടക്കരികില് എവിടെയാണോ നാം, അവിടെ നമ്മുടെ കർത്താവ് കടന്നു വന്നിട്ട് നമ്മൾ ഓരോരുത്തരോടും ഈ ജിമ്മിനോട് പറഞ്ഞതോട് പറയും കർത്താവിൽ വാത്സല്യമുള്ളവരെ. ആയതിനാൽ ഈ പരിശുദ്ധ പെന്തക്കോസ്തിയുടെ ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കൂടുതലായിട്ട് ആവർത്തിച്ചിട്ട് നമ്മെ ഇത്തരത്തിൽ ബലപ്പെടുത്തിയിട്ട് വിശുർബാനയുടെ ആരാധനയുടെ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കി തീർവാദക്കോണം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് ഇതിന് അവസരം തന്ന ബഹുമാനപ്പെട്ട അത് വന്നിയ ഇടോ മെത്രാപ്പോലിത്ത യോസഫീസ് തിരുമനസിനോടും ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടും അത് എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടുമുള്ളതായ സന്തോഷവും സ്നേഹവും പ്രാർത്ഥനയും പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഞാൻ ഈ നല്ല ഉറക്കമുളച്ച് യാത്ര ചെയ്ത് വന്നതാണ്, അതിൻ്റെതായ ഒരു ക്ഷീണം എനിക്കുണ്ടായിരുന്നെങ്കിലും അച്ഛൻ പറഞ്ഞപ്പോൾ അത് ഞാൻ ദൈവസന്നിധിയിൽ അത് ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. എന്തെങ്കിലും ബലഹീന കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആകട്ടെ, എനിക്കൊന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥന നിങ്ങളെ ഞാൻ ഓർക്കും, ദൈവം എന്നെ ഇടവരുത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ അനുഗ്രഹീതമായ ഒരു വചനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഈ പ്രഭാവത്തിലിടയാക്കി എന്നുള്ളതിന്റെ ദൈവം പക്ഷെ എല്ലാവർക്കും വളരെ വളരെ അനുഗ്രഹീതമായിട്ട് അത് കേൾക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതറിയാം. പ്രത്യേകിച്ച് ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങളിൽ നമ്മൾ കേൾക്കേണ്ടതായ ചില കാര്യങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം തമ്മിലിടയാക്കി. അപ്പോസ്തല പ്രവൃത്തി 1:11 വാക്യത്തെ ആസ്പദമാക്കി അത് കണക്ട് ചെയ്ത് പരിശുദ്ധനായ പൗലോസ് ലീഗ എബ്രായർക്കെഴുതിയ ലേഖനം 4:16 വാക്യവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അച്ഛൻ ആ രണ്ട് അധ്യായങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തത് കാരണം വളരെ മനോഹരമായിട്ടാണ് അച്ഛൻ അത് എക്സ്പ്രസ് ചെയ്തത്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു, ജനങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, അവരിങ്ങനെ താൻ വീണ്ടും വരും എന്നുള്ള ഒരു വാഗ്ദാനത്തോടു കൂടി പോയ അവസരത്തിൽ അവരിങ്ങനെ ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞിങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. പറയുന്നവരെ അവർ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് തിരിച്ചൊന്നും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം തന്നെ രണ്ട് ദൂതന്മാരെ അയച്ചത്. ആ ചോദ്യം ഏറ്റവും പ്രസക്തി, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. വളരെ മനോഹരമായിട്ടത്, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നതുണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയും ഈ ശൂന്യാകാശത്ത് നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൈവത്തിന്റെ ഒരു സാധ്യത ഞാൻ നിങ്ങൾക്ക് ഉളവാക്കി തരാം. ആ സാധ്യതയാണ് പരിശുദ്ധനായ പൗലോസ് ലീഗ ഈ എബ്രായ ലേഖനത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓർപ്പിക്കുന്നതുണ്ട്. അതുകൊണ്ട് കരുണ കാണിപ്പാനും തത്സമയത്തിൽ സഹായത്തിനുള്ള കൃപ ലഭിക്കാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് നൽകുക. അച്ഛൻ വളരെ വിശദമായിട്ട് ആരാധനയുടെ മഹത്വമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ശൂന്യാകാശത്ത് നോക്കിയിരിക്കാനല്ല, ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആലയത്തിലേക്ക് പോയി ദൈവത്തെ കാണുവാനും അവിടെ കണ്ടുകൊണ്ട് രണ്ടാമത്തെ വരവ് വരെ പ്രതീക്ഷയോട് കാത്തിരിക്കുവാനുള്ള വലിയൊരു ആഹ്വാനമാണ്. വാസ്തവത്തിൽ ഇന്നും അച്ഛനത് പറയുമ്പോൾ ഈ ശൂന്യാകാശത്ത് നോക്കി ദൈവത്തെ തപ്പി നടക്കുന്ന ഒരു സമൂഹമാണ്. അച്ഛനത് വ്യക്തമായിട്ടത് പറഞ്ഞു, ദൈവത്തെ കാണാൻ അവിടെ അതുകൊണ്ട് തന്നെ ആർക്കും കാണാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ കർത്താവിന്റെ ഉറവിടം ആരാധിക്കുന്ന ആലയത്തിലുണ്ട്. അവിടെ വന്ന തിരുശരക്തങ്ങളുടെ പങ്കാളികളാകുമ്പോൾ ശരിക്കും ദൈവത്തെ കാണുവാനും ഉൾക്കൊള്ളുവാനും കഴിയും എന്നുള്ള വലിയൊരു ആഹ്വാനമാണ് അച്ഛന്റെ അനുഗ്രഹീതമായ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ ഇടയായത്. തീർച്ചയായിട്ടും ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹമായിരുന്നു അച്ഛന്റെ വാക്കുകൾ. ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ എല്ലാവിധമായ സ്നേഹവും നന്ദിയും പ്രിയപ്പെട്ട അച്ഛനെ ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന ഒരു ഗീതം, സുവിശേഷ ഗീതത്തിലെ 187-ാമത്തെ അനുതാപത്തിന്റെ ഗീതം നമുക്ക് സമർപ്പിക്കാം. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്.
കരുണാകടലേ ഞാൻ നോക്കും, ദേവാതാനയായൻ പാപം പെരുകി പിഴകൾ വാർത്തിച്ചയ്യോ, കഴുകണമെന്നേ തോ പിതൃസ്നേഹത്താജിക്കും അഭിക്കരുതേ വൈരും നരൽ ദൂരന്മ പീതന്മാരാതീർത്തിവതുണ്ടേ അനുരാഭികളിൽ ണമെന്തുരിതം നാദരദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ചരണമെനിക്കില്ല വൈദ്യൻ മാവാക്കൽ ഞാൻ പോയി അവ സദമെല്ലാം ചെയ്ത് ില്ലൊരു ഗുണവും എൻ വണമോ കഠിനോ നൽവൈദ്യാമിന്നേ നിൻ ഔഷധ ഗുണമു നിങ്ങൾ വരുന്നോ സുഖമേൽക്കുന്നോനോ എൻ പാപത്തിൽ
ദൈവസന്നിധിയിലെ സ്ഥിരസ്ഥലം നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള അതുപോലെ തന്നെ വർഗീസ് അതുപോലെ തന്നെ ഏതെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കരുണയുള്ള സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഈ ധന്യമായ നിമിഷത്തിൽ ശിരസുകളെ നമിക്കുന്നു. ശരീരം കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നാലും ആത്മാവ് കൊണ്ട് അങ്ങയുടെ തൃപ്പാദത്തെങ്കിൽ അടുത്തു വരുവാൻ ഞങ്ങളൊക്കെ അവിടുന്ന് സഹായിക്കണമേ. ഒരു പ്രഭാതം കൂടെ അങ്ങയുടെ സന്നിധിയിൽ ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ അനുഗ്രഹിച്ചുവല്ലോ. മുമ്പാകെ അർപ്പിച്ച ഗീതങ്ങളും പ്രാർത്ഥനകളും തിരുവചന ഘോഷങ്ങളും ഒക്കെ സ്വീകരിപ്പാൻ തക്കവണ്ണം തിരുമനസ്സലിയണമേ. ഏത് സമയത്തും കൃപാസന അടുത്തു വന്ന് അങ്ങയുടെ മക്കൾ എന്നുള്ള അവകാശത്തോട് വരത്തക്കവണ്ണം ആത്മ വിശുദ്ധി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ പാർക്കണമേ. ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെയൊക്കെ അങ്ങുണ്ടാകത്തക്കവണ്ണം ഞങ്ങളെ തന്നെ എളിമയോടും താഴ്മയോടും വിനയത്തോട് സൂക്ഷിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ട് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ വളരെ ഭീകരമായ രോഗത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളിലും അങ്ങയുടെ കരുണയും സംരക്ഷണവും വാത്സല്യവും ശ്രദ്ധയും സ്പർശനവും ഒക്കെ ഉണ്ടാകാൻ തക്കവണ്ണം സഹായിക്കണമേ. ഓരോ രോഗികളും രോഗത്തിന്റെ തീവ്രതയിലും രോഗത്തിന്റെ വേദനയെ മറക്കത്തക്കവണ്ണം എന്റെ തമ്പുരാൻ തൊട്ടു എന്നുള്ള ആത്മനിർവൃതി അണയത്തക്കവണ്ണമുള്ള സാധ്യത കൊണ്ട് പ്രദാനം ചെയ്യണമേ. ഹൃദയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ രോഗത്തിന്റെ മധ്യത്തിൽ സാധിക്കാൻ തക്കവണ്ണം ദൈവിക ആത്മാവ് കൊണ്ട് അവരെയൊക്കെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ജെറുസലേമിൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ സകല ജഡത്തിലും പകർന്ന ആ ശ്രേഷ്ഠമായ അനുഭവത്തെ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഞങ്ങൾ അതിന്റെ പങ്കാളികളായി തീരുമ്പോൾ അന്ന് പകർന്ന ആത്മാവിനെ ഇന്നും ലഭിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. രോഗത്തിന്റെയും പ്രതിബന്ധങ്ങളുടെയും കഷ്ടതയുടെയും ആത്മാക്കളൊക്കെ ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ സടകൂടെ എഴുന്നേറ്റ് ദൈവിക ആത്മാവിൽ ശക്തിയോടെ ജ്വലിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയില്ല എന്നുള്ള അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ഉറപ്പുള്ള സ്ഥലം അനുസ്യൂതം ശ്രവണങ്ങളിൽ അടിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് വാഴ്ത്തനെ അനുഗ്രഹിക്കുന്നേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും ശക്തി ലഭിക്കുന്നതോടൊപ്പം ദൈവാശ്രയ ബോധത്തോട് വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ബലവും ശക്തിയും യുവത്വവും ഒക്കെ ദൈവിക നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനുള്ള ആന്തരിക വിളി അവർക്കൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധത്തിന്റെ തീവ്രത നശിപ്പിക്കുന്ന എല്ലാ പൈശാചിക ഇഷ്ടങ്ങളിൽ നിന്നൊക്കെ മാറി കുടുംബം ദൈവിക പറദീസയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആഴമായി സ്നേഹിക്കുവാനും ദൈവിക പറദീസ ഭൂമിയിൽ സംജാതമാകത്തക്കവണ്ണം തങ്ങളെ തന്നെ ഒരുക്കി താഴ്മയോടും സ്നേഹത്തോടും ആത്മനിർഭരവോടും ജീവിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും രോഗത്തിലും കഴിയുന്ന മാതാപിതാക്കളെയൊക്കെ വീണ്ടും ഓർക്കുന്നു. ഇവിടെയും നാട്ടിനുമായിട്ടൊക്കെ താമസിക്കുന്ന എല്ലാ മാതാപിതാക്കളെ ഓർക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടാവണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. ദൈവമേ, കുടുംബമായി നിന്നെ ആരാധിക്കത്തക്കവണ്ണം അവർക്കൊക്കെ അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷവും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോടൊക്കെ അവിടെ നിന്ന് മനസ്സലിയണമേ. അവർക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം ഉത്തമ സന്താനങ്ങളെ നൽകി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത സന്തോഷത്തിന് നിദാനമാകുന്ന വിധത്തിൽ ശ്രേഷ്ഠമായ വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ സഭയെ ഓർത്ത് പ്രത്യേകം സമർപ്പിക്കുന്നു. സഭയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നിറവുള്ള കൂട്ടായ്മയായിട്ട് തന്നെ രൂപാന്തരപ്പെടുത്തണമേ. എല്ലാ സഭകളെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാതിരുമേനിയെയും എല്ലാ അഭ്യുന്ന തിരുമേനിമാരെയും പ്രത്യേകിച്ച് ഭദ്രാസനത്തിന് മത്രാപുരുത്തി ഭദ്രാസനത്തേക്ക് രൂപ സമർപ്പിക്കുന്നു. അവിടെ നിന്ന് നയിക്കണമേ, നടത്തണമേ. വളരെ ശുഷ്കാന്തിയോട് ആത്മീയ തീവ്രതയോടെ പ്രവർത്തിക്കുന്ന ദൈവിക മക്കളായി ഈ സഭയിലെയും ഭദ്രാസനത്തിലെയും എല്ലാ മക്കളെയും അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. അവിടെയൊക്കെ പ്രവർത്തിക്കുന്നവരെല്ലാം അവിടെ നിന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് തീവ്രവാദം മൂലവും അതുപോലെ തന്നെ സാംക്രമിക രോഗം മൂലം കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേപ്പാളിലുണ്ടായ ഭൂമികുലുക്കത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരും തുണയില്ലാത്ത സമൂഹത്തിന് അവിടുന്ന് തുണയായി എഴുന്നള്ളി വന്ന് പ്രത്യാശ ധൈര്യം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. അവർക്ക് വേണ്ടി പൊഴിക്കുന്ന കണ്ണീരുകളൊക്കെ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവൻ അങ്ങയുടെ നിയന്ത്രണത്തിലാകത്തക്കവണ്ണം സഹായിക്കണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും നീക്കിക്കളയണമേ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ബുധനാഴ്ച വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങയുടെ തൃപ്പാത്തെങ്കിൽ അടുത്തു വരാൻ തക്ക ഇടയാക്കി തീർത്തുമല്ലോ. എവിടിരുന്നാലും അങ്ങയോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. ആ അങ്ങയോട് ചേർന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന എല്ലാ ആത്മസുഖവും അനുഭവിപ്പാൻ തക്കവണ്ണം ഉള്ള സാധ്യത ജീവിതത്തിന്റെ അവസാനം വരെ ലഭിക്കാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച അവിടുത്തെ അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹീതമായ ഒരു വാക്കുകൾ കൊണ്ടൊക്കെ ഇടയാക്കി തീർത്തുമല്ലോ. അനേകർക്ക് സാന്ത്വനവും ആശ്വാസവും നന്മയും പകരുന്ന ദൈവിക അറിവിന്റെ തലം കൊണ്ട് നിന്റെ മകന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. ദാസന്റെ നാവും ശരീരവും ഒക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം കൂടുതൽ സഹായിക്കണമേ. എല്ലാവിധ കൃപകളും പരിശുദ്ധാത്മാ നൽവരങ്ങളും അദ്ദേഹത്തിനും കുടുംബത്തിനും വളരെ പ്രധാനം ചെയ്യണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാം വീണ്ടും താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഞങ്ങളുടെ പ്രാർത്ഥനകളിലോ ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളുടെ ചിന്തയിലോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ ചൊരിയുന്ന സഭയുടെ കൂതാശകളിലേക്ക് വീണ്ടും ഞങ്ങൾ അടുത്തെത്തുമ്പോൾ ഞങ്ങളുടെ മേൽ തളിക്കപ്പെടുന്ന ജലമൊക്കെയും എവിടെയെങ്കിലും ആത്മാവ് കുറവുണ്ടെങ്കിൽ അത് പൂർണ്ണമാകുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഒക്കെ ഇടവകളിൽ എഴുന്നള്ളി അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധരൂഹായുടെ സംസ്കൃതവും ആവാസവും നമ്മുടെ മേലും പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയുടെ മേലും ഈ ശുശ്രൂഷയുടെ മേലും സംബന്ധിച്ചവരുടെ മേലും സമ്മതിപ്പാനായിട്ട് ആഗ്രഹിച്ചവരുടെ മേലും മേലിലുമുള്ള എല്ലാ ശുശ്രൂഷകളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്നിയ ജോസഫ് അച്ഛനോടുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. അച്ഛന്റെ ഈ അമേരിക്കയിലെ താമസങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയും ദൈവം ഭംഗിയായി നിർവഹിപ്പാൻ തക്കവണ്ണം സഹായിക്കട്ടെ. അതിന്റെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള നന്ദി അച്ഛനോട് അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠയും വിവിധ സ്ഥലങ്ങളുണ്ട് പ്രാർത്ഥന കൊടുക്കുന്ന എല്ലാ വൈദികരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നിരന്തരം ഇത് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കൃത്യമായിട്ട് വാഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവരോടുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്ന മനോജ്, ബൈബിൾ വായിച്ച ജോളി എല്ലാവരെയും വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ പെന്തിക്കോസ്തു ശുശ്രൂഷ എല്ലാവർക്കും കൂടുതൽ ആത്മീയ ജ്വലനത്തിനിടയായി തീരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കർത്താവേ ദൈവവിവരം വാഴ്ത്തട്ടെ.